It's Red on Demand. Red on Demand.
വളരെ വെയിറ്റോട് കൂടിയാണ് ഇപ്പോ ആർജി ചിഞ്ചു ആൻഡ് ആർജി ഷിഫിൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഞങ്ങളുടെ കൂടെ അങ്ങനെ ഒരു ഗസ്റ്റ് ആണ് ഉള്ളത്.
ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ ജൂനിയർ മിസ്റ്റർ ഇന്ത്യ 75 കാറ്റഗറി വിന്നർ മിസ്റ്റർ ശരത് ആണ് ഇന്ന് ഞങ്ങളുടെ കൂടെ എത്തിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വെയിറ്റ് ഇട്ടായിരിക്കും ആർജി ചിഞ്ചു ആർജി ഷിഫിനെ സംസാരിക്കുക. അപ്പോ ശരത്, കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഈ ഒരു വിന്നിംഗ് അത് എങ്ങനെയാണ് സാധ്യമായത്?
ഹാർഡ് വർക്ക്,
അതിന്റെ അപ്പുറം വേറൊന്നുമില്ല.
ഓക്കെ,
അപ്പോ ഒരു മിസ്റ്റർ ഇന്ത്യ, ജൂനിയർ മിസ്റ്റർ ഇന്ത്യ ആ ഒരു ടൈറ്റിൽ കിട്ടുകയാണ്, എങ്ങനെയായിരുന്നു ആ ഒരു ഇതിലോട്ട് എത്തുന്നത്? ശരത്
കാറ്റഗറി വിന്നറാണ്. ഞാൻ 75 കാറ്റഗറിയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. എന്റെ 3 വർഷത്തെ ഡ്രീം ആയിരുന്നു. ഞാൻ 9 വർഷം കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 5 വർഷം കൊണ്ട് കോമ്പറ്റീഷൻ ഫീൽഡുകളിൽ മത്സരിച്ച്, ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിച്ച്, ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പുകൾ മത്സരിച്ച്, ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് പട്ടം കരസ്ഥമാക്കി, കേരള ലെവൽ ചാമ്പ്യൻഷിപ്പുകൾ പോയി, സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പുകൾ പങ്കെടുത്തു, അവിടെ സൗത്ത് ഇന്ത്യ ലെവലിൽ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് മിസ്റ്റർ ഇന്ത്യ സ്റ്റേജ്, ജൂനിയർ മിസ്റ്റർ ഇന്ത്യ സ്റ്റേജ്.
അപ്പോ ശരത്തിന് ജിമ്മിൽ പോകാനും പ്രാക്ടീസ് ചെയ്യാനും ഉള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു?
ഫസ്റ്റ് ആദ്യം എന്റെ ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോയതാ. സിനിമ ആക്ടർ സൂര്യ പോലുള്ളവരൊക്കെ കണ്ടിട്ട് നമ്മള് അവരെ അനുകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പിന്നെ അത് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഫീൽഡിലോട്ട് മാറി.
ഈ മിസ്റ്റർ ഇന്ത്യ, ജൂനിയർ മിസ്റ്റർ ഇന്ത്യ, അതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ ലെവൽസ് ആണുള്ളത്?
ജൂനിയർ മിസ്റ്റർ ഇന്ത്യ ലെവലിൽ എത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രിക്ട് നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഡിസ്ട്രിക്ട് ലെവലിൽ നല്ലൊരു പൊസിഷനിലെത്തുക. ഞാൻ 2 വർഷം ഡിസ്ട്രിക്ട് ചാമ്പ്യൻ, ജൂനിയർ മിസ്റ്റർ ട്രിവാൻഡ്രമായി 2 വർഷം, 2015 2016 ജൂനിയർ മിസ്റ്റർ ട്രിവാൻഡ്രമായി. ഡിസ്ട്രിക്ട് കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവലിൽ പെർഫോം ചെയ്യുക. സ്റ്റേറ്റ് ലെവലിൽ 3 വർഷം ഞാൻ പെർഫോം ചെയ്തു. അത് 2 വർഷം ഫസ്റ്റ് റണ്ണറപ്പ് ആയി. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് അവിടെ നിന്ന് സെലക്ട് ആകുന്നവരെ നമ്മൾ നാഷണൽ ലെവലിട്ടും. ബാക്കി എല്ലാ സ്പോർട്സ് ഇവന്റിൽ പോലെയുള്ള അതേ സ്റ്റെപ്പ് തന്നെയാണ് ബോഡി ബിൽഡിംഗ് ഫീൽഡിൽ. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നതും ഒരു സ്പോർട്സ് തന്നെയാണ്.
തിരുവനന്തപുരത്തായിരുന്നു മത്സരം നടന്നത്. അപ്പൊ സ്വന്തം നാട് എന്ന നിലയിൽ തിരുവനന്തപുരം തന്നൊരു ഇൻസ്പിറേഷൻ എത്രയായിരുന്നു?
തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും ആ ഒരു ഇതാണ്. ട്രിവാൻഡ്രത്ത്, അതായത് എന്റെ ഹോം ടൗണിൽ തന്നെ പെർഫോം ചെയ്യാനും എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെതായ എല്ലാവരുടെയും മുന്നിൽ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത്, അവിടെ വെച്ച് ഒരു മിസ്റ്റർ ഇന്ത്യ മത്സരം നടക്കുകയും അതിൽ എനിക്കൊരു ബെറ്റർ പൊസിഷൻ എത്തുകയും ഒരുപാട് പേര് സഹായിച്ചു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ്റെ പുതിയ ബാനറാണിപ്പോൾ. അതിൽ ഈ കോമ്പറ്റീഷൻ നടത്താൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് കിഷോർ ആർജി എന്ന് പറയുന്ന വ്യക്തി. പുള്ളിക്കാരൻ്റെ ഹാർഡ് വർക്കിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ചാമ്പ്യൻഷിപ്പ് വരാൻ കാരണം. അതിലെനിക്കൊരു പൊസിഷൻ കിട്ടാൻ കാരണമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഡബിൾ ഹാപ്പിയാണ് തരുന്നത്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെയും നമ്മുടെ ഫാൻസ് ഉണ്ടല്ലോ, കുറച്ച് ഫാൻസ് കയറി, ഇപ്പം കുറച്ച് ഫാൻസ് കയറി കൂടിക്കൂടി വരിക, ഓരോരുത്തർ ചേട്ടാ വിളിച്ച് വരിക. അപ്പം നമുക്കെല്ലാം സന്തോഷമാണ്. ഇതിന് വേറെ ബെനിഫിറ്റ് അങ്ങനെയൊന്നും പറയല്ല, ഇതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, നമുക്ക് മാനസികമായിട്ട് വരുന്ന സന്തോഷം.
ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു ദിവസം എത്ര സമയം വർക്കൗട്ട് ചെയ്യും?
വർക്കൗട്ട് എന്ന് പറയുന്നത് ഇപ്പം നോർമലി സാധാരണ കോമ്പറ്റീഷൻ ടൈം അല്ല. കോമ്പറ്റീഷൻ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ടൈമിന് 2 ഘട്ടങ്ങളായിട്ട് തിരിക്കും. നമ്മൾ പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് ബിൽഡേഴ്സിന് 2 ഘട്ടമായിട്ട് തിരിക്കും. ഒരു ടൈമിൽ ഗെയിനിങ് കൊടുക്കുക, അതായത് മീൻസ് മസിൽസിന് മാക്സിമം സൈസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മസിൽസിന് ക്വാളിറ്റി ക്ലാരിറ്റി ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കട്ടിങ് ടൈം എന്ന് പറയുന്നുണ്ട്. 2 ടൈമിന് 2 രീതിയിലുള്ള ആഹാരക്രമങ്ങളായിരിക്കും. അതേപോലെ തന്നെ 2 ടൈമിന് 2 രീതിയിലുള്ള പ്രാക്ടീസും ആയിരിക്കും. ബോഡി ബിൽഡിംഗ് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഗെയിനിങ് ടൈം, കട്ടിങ് ടൈം. ഗെയിനിങ് ടൈമിലാണെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ വർക്കൗട്ട് വരും ഒരു ദിവസം. പക്ഷേ കട്ടിങ് ടൈമിലാകുമ്പോൾ 2 മണിക്കൂർ, 4 മണിക്കൂർ, മോർണിംഗ് 2 മണിക്കൂർ, ഈവനിങ് 2 മണിക്കൂർ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്.
അപ്പൊ ശരത്, കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും അധികം ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റേറ്റ് ഏതായിരുന്നു?
ഇപ്പം ഇവിടെ നടന്ന ചാമ്പ്യൻഷിപ്പില് മഹാരാഷ്ട്രയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് നിന്നത്. മഹാരാഷ്ട്രയാണ് ചാമ്പ്യൻഷിപ്പ് പട്ടം കരസ്ഥമാക്കിയത്. മഹാരാഷ്ട്ര പോലും സംസ്ഥാനത്ത് അവർ ബോഡി ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ഏത് സ്പോർട്സിനെ അവർ സപ്പോർട്ട് ചെയ്യുന്ന മൈൻഡാണ് മഹാരാഷ്ട്ര അല്ലെങ്കിൽ നോർത്തിലോട്ടുള്ളവർക്ക്. നമ്മൾ സൗത്തിലോട്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ബോഡി ബിൽഡിംഗ് എന്താണെന്നോ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പം തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പം എനിക്ക് ഗോൾഡ്, കേരളത്തിൽ നിന്ന് ഗോൾഡ് മെഡൽ വന്നത് ഞാൻ മാത്രമാണ്. അതിലെ ബ്രോൺസ് മെഡൽസ് വന്ന പിള്ളേരുണ്ട്, സിൽവർ മെഡൽ വന്ന പിള്ളേരുണ്ട്. അപ്പം ഇവര് ഇത് കേരളത്തിന് കിട്ടിയ നേട്ടങ്ങളാണ്. പക്ഷെ ഇതിനെ വേണ്ടത്ര രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാനോ കേരളത്തിൽ സാധിക്കുന്നില്ല. ഇന്റർനാഷണൽ ലെവലിൽ പെർഫോം ചെയ്യുന്ന ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട് കേരളത്തിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മത്സരം മിസ്റ്റർ അമിച്ചർ ഒളിമ്പ്യ ഏഷ്യ മത്സരത്തിൽ പങ്കെടുത്ത ഹരിപ്രസാദ്, സിൽവർ മെഡലിസ്റ്റ് ഹരിപ്രസാദ് ഏട്ടൻ, ആ പുള്ളിക്കാരനൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ റോൾ മോഡൽ. അത് പുള്ളിക്കാരൻ തിരുവനന്തപുരത്തുകാരനാണ്. അതേപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ.
ഓക്കെ ഓക്കെ. ഇപ്പോൾ ചേട്ടത്തെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ജിമ്മിനോടൊക്കെ പോയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടാ എന്റെ ഈ കൈയുടെ മസിൽ ഉണ്ടല്ലോ, ഈ രണ്ട് കൈയുടെ, അതെ അതെ ബൈസെപ്സ്, അത് നല്ല വലുതാകണം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോ?
ഞാനിപ്പം ട്രെയിനിങ് കൊടുക്കാറുണ്ട് നമ്മുടെ പിള്ളേർക്ക്. ആദ്യം വന്നിട്ട് ചേട്ടാ എനിക്ക് കൈ ഒന്ന് വലുതാക്കണം, അല്ലെങ്കിൽ ഇത്ര സൈസ് കൈ എനിക്ക് വേണം. പക്ഷേ കൈ മാത്രമായിട്ട് വലുതാവുന്ന എക്സസൈസ് ഇല്ല. നമുക്ക് ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് ബേസ് എന്ന് പറയുന്നത് അവരുടെ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ ബോഡി ജെനറ്റിക്കായിട്ട് കിട്ടുന്ന അവരുടെ ബോഡിയാണ്. അതിൽ നിന്ന് മസിൽസ് ബിൽഡ് ചെയ്യുക. മസിൽസ് ബിൽഡപ്പ് ചെയ്യേണ്ടതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഇതാണ് ഫുഡ് ഡയറ്റ്, കൃത്യമായ രീതിയിലുള്ള ആഹാര ക്രമീകരണം ഫസ്റ്റ് വൺ, ദെൻ എക്സസൈസ്. ഇത് തന്നെ ഇത് രണ്ടും തന്നെയാണ് നമ്മുടെ ബൈസെപ്സിന് അല്ലെ കൈക്ക് വേണ്ടി മാത്രമല്ല, കൈ മീൻസ് ബോഡി ബിൽഡിംഗ് ലാംഗ്വേജ് പറഞ്ഞ ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ്, ഇതിന് വേണ്ടിയിട്ട് രണ്ടും ഈക്വൽ ആയിരിക്കും, രണ്ട് പ്രൊപ്പോർഷൻ ആയിരുന്ന നമുക്ക് വലിയൊരു കൈ വലിയ ബൈസെപ്സ് ആംസ് മേക്ക് ചെയ്യാം.
അപ്പൊ നിങ്ങൾക്കും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ശരത്ത് പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള വർക്ക്ഔട്ട് ഡയറ്റ് ഇതൊക്കെ ഫോളോ ചെയ്തേ പറ്റൂ കേട്ടോ.
ചേർത്ത് നിങ്ങളൊക്കെ ഒരുപാട് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ കറക്റ്റ് ഡയറ്റിംഗ് ഫുഡ് ആണോ കഴിക്കുന്നത്, എന്തൊക്കെ സംഭവങ്ങളെ കഴിക്കുന്നത്? അപ്പോൾ
ഞാൻ ബോഡി ബിൽഡിംഗ് ലൈനിൽ തന്നെ വീണ്ടും സംസാരിക്കാം. ഗെയിനിങ് ആൻഡ് കട്ടിങ്, അപ്പം ബോഡി ബിൽഡിങ്ങിനെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാ ഘടകങ്ങളും ആവശ്യമാണ്. മീൻസ് പ്രോട്ടീൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യം, ഫാറ്റ്സ് ഇത് മൂന്നും, ആൻഡ് മിനറൽസ് എല്ലാം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതടങ്ങിയിരിക്കുന്ന ഫുഡ് നമ്മൾ ചൂസ് ചെയ്യുക ഗെയിനിങ് ആൻഡ് കട്ടിങ് ടൈം. ഞാൻ അടുത്ത് അതിൻ്റെ ഡയറ്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഗെയിനിങ് ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാ ഘടകവും ആവശ്യമാണ്, പക്ഷെ കട്ടിങ് ടൈമിൽ നമുക്ക് പ്രോട്ടീനാണ് ആവശ്യം, കാർബോഹൈഡ്രേറ്റ് കൺട്രോൾ ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ആഹാരം, അരിയാഹാരം, കിഴങ്ങ് വർഗ്ഗം, ഹൈ കാർബോ ആയിട്ടുള്ളത് ഇത് രണ്ടിലുമാണ്. അതിൻ്റെ പ്രോട്ടീൻ സോഴ്സ് ഓഫ് ഫുഡ് മീറ്റ്സ്, എഗ്സ്, ഫിഷ്, മുളപ്പിച്ച പയറും കാര്യങ്ങളും, ഇതൊക്കെ പ്രോട്ടീൻ സോഴ്സ് ഫുഡ്. പിന്നെ ഫാറ്റ്സ്, ഫാറ്റ്സ് എല്ലാത്തിലും അടങ്ങി കോമൺ ആയിട്ട് വരുന്നൊരു ഘടകമാണ്. അപ്പം ഇതിനെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്, അതായത് ബോഡി ബിൽഡേഴ്സിന് ഒരു ഒരു പ്രോട്ടീൻ ചാർട്ടുണ്ട്. അതായത് നോർമലി ഒരു നോർമൽ ലൈഫ് നടത്തുന്ന ഒരാൾക്ക് 1 kg ബോഡി വെയ്റ്റിന് 1 g പ്രോട്ടീൻ മതി. ബോഡി ബിൽഡർക്ക് 1 kg വെയ്റ്റിന് 2 g പ്രോട്ടീൻ, എങ്കിൽ മസിൽസ് ബിൽഡപ്പ് ആണ്. അതേപോലെ കട്ടിങ് ടൈമിൽ ഇരട്ടിക്കാട്ടിയും കുറച്ചുകൂടെ കൂടുതലാണ്.
പലപ്പോഴും ബോഡി ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്, അത് ബോഡിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് തരില്ലേ?
നമുക്ക് ഫസ്റ്റ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും നേടിയെടുക്കാൻ കഴിയത്തില്ല. ഈ കുറുക്ക് വഴികളിൽ കൂടെ നേടുന്നതൊന്നും സ്ഥിരത കാണണമെന്നില്ല. ക്ഷമയോടുള്ള വർക്കൗട്ട്, പ്രോപ്പർ ഡയറ്റിംഗ്, ഇത് ഇപ്പം ഡയറ്റിംഗ് ഞാൻ പറഞ്ഞു, ഡയറ്റിംഗ് ഏറ്റവും മസ്റ്റ് ഘടകമാണ്. അപ്പോൾ വർക്കൗട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഡയറ്റ് ഫോളോ ചെയ്യുക, സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കലോറീസ് നമുക്ക് വേണം. വർക്കൗട്ട് ചെയ്യുമ്പോൾ കലോറീസ് ആവശ്യം, കലോറീസ് ഉള്ള ആഹാരങ്ങൾ ഏതൊക്കെ, അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി പ്രോപ്പർ ട്രെയിനറിൻ്റെ കീഴിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി യഥാക്രമം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
ഓക്കെ ഓക്കെ. അപ്പോൾ കൃത്യമായിട്ടുള്ള വർക്കൗട്ട്, കൃത്യമായിട്ടുള്ള ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പക്ക പക്കയായിട്ട് നിൽക്കും.
അതെ, നേരെ ചൊവ്വ ചെയ്യണം, അത്രേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ശരത്, ഇത്രയും നേരം ആർ ജി ചിഞ്ചു ആൻഡ് ആർ ജി ഷിഫിനൊപ്പം റെഡ് ഓൺ ഡിമാൻഡിൽ വന്നതിന്. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.
എന്നെ വിളിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്.
സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.